Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Samsara Gamana Dwarabhuta. പക്ഷെ ഇതെല്ലാം എന്താണ്? സംസാര ഗമനത്തിന് മാർഗമായിരിക്കുന്നതാണ്. നത്വം അമൃതത്വമായ അമൃതത്വത്തിനല്ല ഊർധ്വ. പക്ഷെ ഇവിടെ പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പോകുന്ന നാഡി അത് വേറെ മൂർധാവിലേക്ക് പോകുന്നു. ആ നാഡിയിലൂടെ ജീവൻ, ആ നാഡിയിൽ പ്രവേശിച്ച ജീവൻ അതുവഴി നേരെ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു മറ്റുമാണ്. കാരണം ജീവൻ ഈ ശരീര സംബന്ധിയായിട്ടിരിക്കുകയാണ്. ശരീര സംബന്ധിയായിരിക്കുന്ന ജീവന് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് ശരീരം തന്നെ, ശരീരത്തെ തന്നെ ഒരു ഉപാധിയായി സ്വീകരിക്കുന്നു. അങ്ങനെ ഉപാധിയായി സ്വീകരിക്കുമ്പോഴാണ് ഈ നാഡിയുടെയും മറ്റും ആവശ്യം വരുന്നത്. ഇത് തന്നെയാണ് കുണ്ടലിനി ശാസ്ത്രത്തിലും പറയുന്നത്, തന്ത്രശാസ്ത്രത്തിൽ. അവിടെ പറയും മൂലാധാരത്തിൽ നിന്ന് മേലോട്ട് പോകുന്നു. പക്ഷെ ഇവിടെ ശ്രുതിയിൽ ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലും പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പോകുന്നു എന്നാണ്. ഹൃദയത്തിൽ നിന്ന് മേലോട്ട് പോകുന്നു. അവിടെ മൂലാധാരത്തിനാണ് അവിടെ ആധാര ചക്രങ്ങളും ഇടാ പിങ്കള സുഷുമ്ന നാഡിയും അതിലൂടെ സഹസ്രാരത്തിലെത്തിച്ചേരുക, ഓരോ ആധാരത്തിലെത്തിച്ചേരുക, അവിടെയെല്ലാം ഓരോ സിദ്ധിവിശേഷങ്ങളൊക്കെ വരിക, അങ്ങനെ അവസാനം മുക്തി പ്രാപിക്കുക. ഇതെല്ലാം താന്ത്രികമായ തന്ത്രശാസ്ത്രത്തിന്റെ വകയാണ് ഇതെല്ലാം. ഇത് ശ്രുതിയുടെ വക. ശ്രുതിയെ തുടർന്നാണ് ഇതെല്ലാം മുഖ്യമായിട്ടും രൂപപ്പെട്ടത്. അതെല്ലാം ഓരോ ആചാര്യന്മാർ ആവിഷ്കരിച്ച സമ്പ്രദായങ്ങൾ, ഓരോരോ ആചാര്യന്മാരുടെ അനുഭവങ്ങൾ, അവരുടെ ഉപാസനാ രീതികൾ. പക്ഷെ ഇത് അതൊന്ന് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളതല്ല. ശ്രുതിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ചതൊന്നും അപ്രാമാണികമല്ല. വേദത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഉപനിഷത് ഭാഗങ്ങളിലൊന്നും തന്നെ ഈ കുണ്ഡലിനി വിദ്യയെ കുറിച്ച് പറയുന്നില്ല. അത് വിചാരിച്ചത് അസംഭവം എന്നല്ല പറയുന്നത്, അത് വൈദികമല്ല. എന്നാൽ അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ഉപനിഷത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അതുള്ള ഉപനിഷത്ത് പോലെയുള്ളൂ, അങ്ങനെ പല ഉപനിഷത്തുകളുമുണ്ട്. പ്രധാന ഉപനിഷത്തുകളിലൊന്നും അതിനെക്കുറിച്ച് പറയുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നുള്ളത് അത് പിൽക്കാലത്ത് വന്നത്, അല്ലെങ്കിൽ ഈ വൈദിക കാലത്തിൽ തന്നെ ചില പറയുന്നു മറ്റു പല സമ്പ്രദായങ്ങളും നിലനിന്നിരുന്നു, ആ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം, ഈ കുണ്ഡലിനി വിദ്യയും മറ്റും. അതും ഇവിടെ ഉപാസനയാണ്, തത്വജ്ഞാനമല്ല, ഉപാസന പദ്ധതിയാണ്. കാലക്രമേണ വൈദിക ഉപാസനകൾ നഷ്ടപ്പെട്ടു, വേദത്തിൽ ആരും ശ്രദ്ധിക്കാതെ. വേദത്തിൽ നമ്മളിവിടെ ഒരുപാട് ഉപാസനാ പദ്ധതികൾ കണ്ടു, പലതും നമ്മൾ ചർച്ച ചെയ്യാതെ വിട്ടുപോയി. ഇന്നത്തെ ഉപാസനകളൊന്നും അനുഷ്ഠിക്കാൻ ആർക്കും സാഹചര്യങ്ങളില്ല. ഇനി ഇതിൽ ശ്രദ്ധിച്ചാൽ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതിന്റെ തത്വജ്ഞാനത്തിന്റെ ഭാഗത്തിലെ ഉള്ളൂ, ഉപാസനാ ഭാഗത്തിലൊന്നും ആരും പരിശ്രമിക്കാറില്ല. അപ്പൊ പൊതുവെ അതിന് താല്പര്യം കുറഞ്ഞു വന്നപ്പോ മറ്റ് അവൈദികമായ മാർഗങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായി. അതാണ് കുണ്ഡലിനി വിദ്യയും മറ്റും പ്രചാരത്തിൽ വന്നത്. അത് ഈ വൈദിക ഉപാസനകൾ പ്രചാരലുപ്തമായപ്പോഴാണ് അവൈദികമായ ഉപാസനാ പദ്ധതിക്ക് പ്രചാരം വന്നത്. പക്ഷെ അതിന് ദോഷമില്ല. പക്ഷെ അതിൽ വരുന്നവർ ഭ്രമം, അതെല്ലാം വൈദികമാണെന്നാണ്. പലരും ധരിച്ചിരിക്കുന്നു, അതൊക്കെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അത് വൈദികമല്ല. വേദത്തിൽ വേദത്തിൽ ഉപാസനകളുണ്ട് ധാരാളം, പക്ഷെ അതൊന്നും വൈദികമല്ല. ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ഒരു ഉപാസനകളും ക്ഷേത്ര ഉപാസനകൾ ഉൾപ്പെടെയുള്ള ഒരു ഉപാസനകളും വൈദികമല്ല. അതിന് വേണമെങ്കിൽ പൗരാണികമെന്ന് പറയാം, ഐതിഹാസികമെന്ന് പറയാം, താന്ത്രികമെന്ന് പറയാം, ആഗമികമെന്ന് പറയാം, അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ പറയാം, പക്ഷെ വൈദികം. അതുകൊണ്ട് തന്നെ ഇവിടെ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇത്രയും നാഡികളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഊർധ്വഗതിയെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പറയുന്നിടത്തും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ശങ്കരാചാര്യ ഇവിടെയെങ്കിലും ഷഡാധാരങ്ങളെക്കുറിച്ചോ മൂലാധാരത്തെക്കുറിച്ചോ സഹസ്രാരത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അറിവുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേ, അതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ശങ്കരാചാര്യരുടേതായ ബുക്കുകൾ ധാരാളമുണ്ട്, എഴുതിയതായിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ഈ വിദ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞതായിട്ട്. അതൊന്ന് ശങ്കരാചാര്യ കൃതമല്ലെന്ന് മനസ്സിലാക്കാം. കാരണം അങ്ങനെ പറയണമെങ്കിൽ അത് പറയേണ്ട സ്ഥാനം ഇതാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വ്യക്തമായും നാടികളെക്കുറിച്ചും ഊർധ്വഗതിയെക്കുറിച്ചും എല്ലാം പറയുന്നു, അതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശിവശക്തി ഐക്യത്തെക്കുറിച്ച് പറയുന്നില്ല, മറിച്ച് ഇതുവഴി പോയി അങ്ങ് ബ്രഹ്മലോകത്ത് പോകുന്നാ പറയുന്നു. അത് താന്ത്രികം ആഗമികമായ ശാസ്ത്രങ്ങൾ ഇത് രണ്ടും കൂടെ ഒന്നാക്കി കളയരുത്. അത് മറ്റ് ആചാര്യന്മാർ ആവിഷ്കരിച്ച ഉപാസനാ പദ്ധതികൾ, അവൈദികമായ ഉപാസനാ പദ്ധതികൾ, അതിന് പ്രചാരമുണ്ടായി. അത് അനുഷ്ഠിക്കുന്നവർക്ക് അതിന്റെ ഫലമുണ്ടാകുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, അറിയാത്ത കാര്യം പറയാൻ വയ്യല്ലോ. എന്റെ കൊണ്ടിനിയൊന്നും ഇതുവരെ ഉണർന്നില്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഉണർത്താനൊട്ട് നോക്കിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇവിടെ പറയുന്നത് സംഗതി വേറെയാണ്, രണ്ടും കൂടെ ഒന്നാക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പ്രത്യേകിച്ച് പറയുന്നു. ഇത് വൈദികമാണ്, വൈദിക ഉപാസനകൾ വേറെയാണ്, മറ്റത് താന്ത്രിക ഉപാസനകളാണ്, അതിന്റെ പദ്ധതികൾ വേറെ, യോഗം അതിന്റെ പദ്ധതി വേറെയാണ്. ഇതെല്ലാം ഇതിനെല്ലാം പിൽക്കാലത്ത് വന്നപ്പോ ഭാഷ്യകാരന്റെ കാലവും മറ്റും കഴിഞ്ഞ് പിൽക്കാലത്ത് വന്നപ്പോ ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് ഇതെല്ലാം വേർതിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഒന്നായി. അദ്വൈതം പറഞ്ഞാൽ ഉടനെ കുണ്ഡലിനി പോകും, കുണ്ഡലിനി പോയാൽ ഉടൻ തന്നെ യോഗത്തിൽ വരും, യോഗത്തിൽ പോയി കഴിഞ്ഞാൽ ഉടനെ അദ്വൈതത്തിൽ വരും. ഇതെല്ലാം കൂടെ ഒരു അവിയൽ വരുമാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു ഗതികളുണ്ടായി. എന്താ ഇതിന്റെ മാർഗങ്ങൾ? അദ്വൈതം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ചെന്ന് കുണ്ഡലിനി ചെന്നു, കുണ്ഡലിനി തുടങ്ങിയ അവസാനം എന്തെത്തുന്ന അദ്വൈതത്തിലായിരിക്കും. ഇതെല്ലാം വ്യത്യസ്തമായ പദ്ധതികളാണ്, വ്യത്യസ്തമായ ഉപാസനകളാണ് എന്നെങ്കിലും നമ്മൾ കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണം. അത് ഭാഷ്യത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. ഭാഷ്യത്തിൽ എന്താണ് ഭാഷ്യകാരൻ പറയുന്നത് അത് ഭാഷ്യത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. മറ്റു പ്രകടന ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാമായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ടു. അദ്വൈതത്തെക്കുറിച്ച് പറയും, ഉടൻ കുണ്ഡലിനിയെ കുറിച്ച് പറയും. കുണ്ഡലിനി ഉണർന്നിട്ടാണ് അദ്വൈത സാക്ഷാത്കാരം എന്ന് ഇവിടെ പറയും. അത് ഭാഷ്യകാരന് സമ്മതമായതല്ല, കുണ്ഡലിനി ശാസ്ത്രത്തിൽ അത് സമ്മതമായ കാര്യം. ഇവിടെ പറയുന്ന എന്താണ്? ശിവശക്തി ഐക്യം എന്ന് പറയുമ്പോൾ അദ്വൈതമാണ്. അത് കുണ്ഡലിനി ഉപാസനയുടെ ഫലമാണെന്ന് അതിന്റെ ആചാര്യന്മാർ പറയുമ്പോൾ അതാർക്കും നിഷേധിക്കാൻ പറ്റുന്നു. അതൊരു ശാസ്ത്രമാണ്, അതൊരു സമ്പ്രദായമാണ്, അതൊരു പരമ്പരയാണ്. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശാങ്കരഭാഷ്യം പഠിക്കരുത്. ശങ്കരഭാഷ്യത്തിലൂടെ അത് മനസ്സിലാക്കിക്കളയാന്ന് വിചാരിക്കുന്നു. ഞാനത് പ്രത്യേകം പറയുന്ന കാര്യം, ഒരാൾ ഇതൊക്കെ കേട്ടിട്ട് എന്നോട് ചോദിച്ചത്, ഇത്രയും കാലം ക്ലാസ് കഴിഞ്ഞിട്ട് ഇതുവരെ കുണ്ഡലിനിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞു എനിക്ക് വിവരമില്ല അതിനെ കുറിച്ച്. പിന്നെ ഇതെഴുതിയാണ് അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരിടത്തും എഴുതിയിട്ടില്ല, വിവരമുള്ള കാര്യങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. എത്രയോ ഉപാസനകളെ കുറിച്ച് പറയുന്നു, കുണ്ടലിനെ കുറിച്ച് പറയുന്നില്ല. പറയാത്തതുകൊണ്ട് അങ്ങനെ കരുതാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ശങ്കരാചാര്യർക്ക് കുണ്ടലിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല, ഭാഷ്യത്തിൽ അതിനെ കുറിച്ച് പറയുന്നില്ല. പറയേണ്ട സന്ദർഭങ്ങൾ ഇതൊക്കെയാണ്, ഇവിടെയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ തരത്തണം. അത് പലർക്കും ബുദ്ധിമുട്ടും ദുഃഖവും വ്യസനവും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. ശങ്കരാചാര്യർക്ക് കുണ്ടലിനി ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ സ്വാമി എന്താ പറയുന്നു? പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഇവിടെ കാണുന്നില്ല, ഭാഷയത്തിലില്ല, ഇല്ലാത്ത കാര്യം എങ്ങനെ പറയും? ഭാഷയത്തിൽ ഒരിടത്തും അതിനെ കുറിച്ച് പറയുന്നില്ല, ഈ ഭാഷകളിലൊന്നും. ഈ ശങ്കരാചാര്യരുടെ പേരിൽ എഴുതിയ പല പുസ്തകങ്ങളിലും ഉണ്ട്, അതൊട്ട് വിശ്വസിക്കാനും നിവൃത്തിയില്ല. ഉണ്ടെങ്കിൽ ഇവിടെ വരണം, അതിന് പറ്റിയൊരു സ്ഥാനമാണിത്. തയോർദ്ധമായൻ അമൃതത്വമേതി. അതുകൊണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം, ശങ്കരാചാര്യർക്ക് അത് അങ്ങനെ പറയുന്ന കാര്യം ചിലർക്ക് നിർബന്ധമാണ്. ഈ കുണ്ടലിനി ഉണർന്നാലേ ഓരോരു മോക്ഷം കിട്ടൂ. കുണ്ടലിനി ഉണരത്തില്ലെന്നോ കുണ്ടലിനി ഉണർന്ന് മോക്ഷമില്ലെന്നോ എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാൻ വയ്യാത്ത കാര്യം ഇങ്ങനെ പറയുന്നു. ഞാൻ തപ്പി നോക്കിയിട്ട് അവിടെ ഒരു കുണ്ടലിനിയും കണ്ടില്ല, ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഭാഷ്യകാരൻ അത് പറയുന്നില്ല, അതേ ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്നെ ഒരു കുണ്ടലിനി വിരോധിയായിട്ടൊന്നും നിങ്ങൾ അവതരിപ്പിക്കരുത്. അതല്ല ഭാഷ്യത്തിൽ എന്ന് പറയുന്നു, എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഭാഷ്യം വ്യാഖ്യാനിക്കാണ്. ഭാഷ്യത്തിൽ എന്ത് ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം ചില കാര്യങ്ങൾ ഇല്ലെന്ന് പറയുന്നത് എന്റെ ജോലിയാ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഉത്ക്രാന്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഉത്ക്രമണേ ഉത്ക്രാന്തിയർത്ഥമേവ ഭവന്തി ഇത്യർത്ഥ. പിന്നെ വേറൊന്നും കുണ്ടലിനി അഭ്യസിക്കുന്നവരെന്ന് നിരാശപ്പെടുത്താനുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ധൈര്യമായിട്ട് അഭ്യസിക്കുക, എന്നെങ്കിലും ഒരിക്കൽ അത് ഉണരും. കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, കാരണം ശാസ്ത്രം അതിനുമുണ്ടല്ലോ, ശാസ്ത്രം അതേ നിരാശപ്പെടരുത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കും. അതിനുവേണ്ടി മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ദുരഭ്യാസ പ്രകരണ സമാപ്തിയർത്ഥ. ഈ പ്രകരണം സമാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉത്ക്രമണേ ഭവന്തി ഉത്ക്രമണേ ഭവന്തി എന്ന് രണ്ടു ഗുണം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉപാസന, ഇവിടെ പറയുന്ന ഉപാസന ഇവിടെ അവസാനിപ്പിച്ചു. അടുത്ത് ഇന്ദ്രനും വിരോചനനും പ്രജാപതിയുടെ അടുത്ത് പോകുന്ന കഥയാണ് അടുത്ത് പറയുന്നത്. അതിനാമുഖമായിട്ട് ഭാഷകാരം പറയുന്നു, ആധായ യേശസം പ്രസാദ്വാസ്മ ശരീര സമുദ്ധായ പരഞ്ജ്യോതി ഉപസമ്പദ്യ സ്വേനരൂപേണ അഭിനിഷ്പദ്യത യേശാത്മേതി ഹോവാച ഏത് നമൃതമഭ്യം ഏതത് ബ്രഹ്മ ഇത്യുക്തം. ഇതുവരെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണ ഈ സമ്പ്രസാദൻ അസ്മാത് ശരീരാത് സമുദ്ധായ പരഞ്ജ്യോതിരുപസമ്പദ് എല്ലാം മുമ്പ് പറഞ്ഞാണ് സ്വേനരൂപേണ അഭിനിഷ്പദ്യതേ യേശാത്മ. ഈ കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞു. ഏത് നമൃതമഭ്യം ഏതത് ബ്രഹ്മ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് സുഷുപ്തി അവിടെ നിരൂപണം ചെയ്തു. അതുപോലെ ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുമ്പോൾ അത് ആ ജീവന്റെ ഗതി രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതേ നാടികളിലൂടെ സഞ്ചരിച്ച് ജീവൻ സുഷുപ്തിയിൽ ബ്രഹ്മലോകത്തെ എത്തിച്ചേരുന്നു. സുഷുപ്തിയിലെ ബ്രഹ്മലോകം അതൊന്ന്, അത് അധ്യാത്മമായ ഗതി എന്ന് പറയും. മറ്റൊന്ന് ആദ്യ ദൈവികമായ ഗതി. എങ്ങനെ? അവിടെ ഈ ശരീരം വിട്ടിട്ട് ഉപാസകൻ, മറ്റ് സർവ്വസാധാരണമായിട്ട് സർവ്വജീവന്മാർക്കുള്ളതാണ് അധ്യാത്മമായ ബ്രഹ്മലോകപ്രാപ്തി. അപ്പൊ ആ ബ്രഹ്മലോകപ്രാപ്തി രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു. ഒന്നിന് സാധനയൊന്നും ആവശ്യമില്ല, അഹരഹ എല്ലാ ദിവസവും അവിടെ എത്തിച്ചേരുന്നു. അതിനെ കുറിച്ച് പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു. അഹരഹ എന്ന് വെച്ചാൽ പ്രതിദിനം സതിസമ്പദ്ധിന വിധ സതിസമ്പദ്ധ്യാമഹി. അവിടുത്തെ പ്രത്യേകത എന്താണ്? ബോധമില്ലാതെ പോകുന്നു, അറിഞ്ഞിട്ടല്ല പോകുന്നു. ഇതുവരെ പറഞ്ഞാൽ ഞാൻ സംശയിച്ച് പറയുകയാണ്. അപ്പൊ എന്നുള്ള ഈ പോക്ക് വരവ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവൻ അജ്ഞനായി തന്നെ ഇരിക്കുന്നു, അവൻ സംസാരിയായിരിക്കുന്നു, ജനന മരണങ്ങളെ അവൻ പ്രാപിക്കുന്നു. ഇനി ഉപാസകന്റെ അങ്ങനെയല്ല, ഉപാസകനും വിട്ടുപോകുന്നു, അതിന് വ്യത്യാസമുണ്ട്. എന്നും ഈ ബ്രഹ്മലോകത്ത് പ്രാപിക്കുന്നവൻ മരിക്കുന്നു. അവന്റെ അവസ്ഥ എന്താണ്? ബന്ധുക്കളെല്ലാം അടുത്തിരിക്കുമ്പോൾ അവൻ വരെ അവനോട് ചോദിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല, ബോധമില്ലാതെ പോകുന്നു. ബോധമില്ലാതെ അവൻ മരിച്ച് അവനുമുണ്ട് സത്സമ്പത്തി. ഭാഷ്യകാരൻ പറഞ്ഞു, സുഷുപ്തി മൂർച്ച മരണം സർവത്രയുണ്ട്, സർവത്ര സത്സമ്പത്തിയുണ്ട്. പക്ഷെ ഇനി മറ്റൊന്നും ഇവിടെ പറയുന്നത് ഉപാസകന്റെയാണ്. ഉപാസകന്റെ ആദ്യ ദൈവികമായിട്ടാണ്. അങ്ങനെ അവന് ഈ ശരീരം അവസാന സമയത്ത് ബോധപൂർവം തന്നെ, മറ്റതുപോലെ അല്ല. അതിനാണ് ഹൃദയത്തിന് നാടി, അതിലൂടെ മൂർധാവിലൂടെ അവൻ ഈ സമഷ്ടിയിലുള്ള ആ ബ്രഹ്മലോകം. ഇത് വൃഷ്ടി സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സുഷുപ്തി ആ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു, അത് ഉപാസനയുടെ ഫലം. രണ്ട് സ്ഥലത്തും ഗതിയുണ്ട്. ഒരു ഗതി ഈ ശരീരത്തിനുള്ളിൽ തന്നെ, മറ്റൊരു ഗതി ഈ ശരീരം വിട്ട് സൂര്യമണ്ഡലത്തിലൂടെയുള്ള ഗതി ഉപാസനയുടെ. അത് എത്തിച്ചേരുന്ന ബ്രഹ്മലോകത്തിൽ തന്നെ. പക്ഷെ അത് ഈ ആധ്യാത്മികമായ ബ്രഹ്മമല്ല, ആദ്യ ഭൗതികമായ ബ്രഹ്മലോകം ബ്രഹ്മമാണ്. ഈ സർവപ്രപഞ്ചത്തെയും ആധാരമായിരിക്കുന്ന ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. ഉപാസകന്റെ വിളിച്ചു. ഇവിടെ നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരുന്നു, ഒരു സെക്കൻഡ് കൊണ്ട് പോയി വരുന്നു, മറ്റങ്ങനെയല്ല. കൽപ്പാന്തം വരെ അവിടെ ഇരിക്കുന്നു, അതിന് വിശേഷതകളുണ്ട്. അതിനെക്കുറിച്ചും വർണ്ണിച്ചു. മൂന്നാമത് തത്വജ്ഞന്റെ നില അവിടെ പോക്ക് വരവില്ല. അതിനാണ് ഇവിടെ ഉപസംഹരിക്കുന്നത് അഭയമേതദ് ബ്രഹ്മ. ആ ബ്രഹ്മ എന്ന് പറയുന്നത് രണ്ടിനെ കുറിച്ചും പറയാം. അജ്ഞന്റെ ബ്രഹ്മലോകപ്രാപ്തി, ഉപാസകന്റെ ബ്രഹ്മലോകപ്രാപ്തി, തത്വജ്ഞന്റെ ബ്രഹ്മനിഷ്ഠ, ഇതെല്ലാം എന്താണ്? ഏത് തമൃതം അഭയമേത ബ്രഹ്മ തത്ര കോസു സംപ്രസാദ കഥം വാ തസ്യ അധികമോ യഥാ സ്വസ്മ ശരീര സമുദ്ധായ പരം ജ്യോതിർപസമ്പദ്യ സേനരൂപേണ വിനിഷ്പദ്യതേ. ഇവിടെ ചർച്ച ചെയ്യുന്ന മുഴുവൻ ആത്മാവിനെ കുറിച്ചാണ്, സംപ്രസാദനെ കുറിച്ചാണ്, സ്വസ്വരൂപത്തെ കുറിച്ചാണ്. കഥം വാ തസ്യ അധികം, ഏതെല്ലാം ഉപായത്തിലൂടെ അതിനെ അറിയാം? എല്ലാ ഉപായങ്ങളും അതിന്റെ അറിവിന് വേണ്ടിയിട്ടാണ്. സ്വരൂപാധിഗമം എങ്ങനെയൊക്കെ സംഭവിക്കാം? യഥാ സ്വസ്മ ശരീര സമുദ്ധായ പരഞ്ജ്യോതിരുപസമ്പദ്യ സേനരൂപേണ അഭിനിഷ്പദ്യതേ. ഈ ശരീരത്തിൽ നിന്നും ഉയർന്ന് പരമമായ ജ്യോതിസിനെ പ്രാപിച്ച് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമ്പ്രസാദനം വീണ്ടും വിശദീകരിക്കുന്നു. ഇതുവരെ വിശദീകരിച്ചിട്ടും മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു ഉപായമല്ല, വീണ്ടും വിശദീകരിക്കും. അത് ശ്രുതിക്കും അറിയാം, ഋഷിക്കും അറിയാം. ഇത് വീണ്ടും വീണ്ടും പലതരത്തിൽ പല അധികാരികൾക്ക് വേണ്ടി അതിനെ വിശദീകരിക്കുന്നു. ഏന സ്വരൂപേണ അഭിനിഷ്പദ്യതേ സകിം ലക്ഷണ ആത്മാ. എന്താണ് അതിന്റെ ലക്ഷണം? സമ്പ്രസാദസ്യ ച ദേഹസംബന്ധീനി പരരൂപാണി തതോ യഥന്യ കഥം സ്വരൂപമിത്യേത അർത്ഥാഹ വക്തവ്യ. പറയുന്നു, ഈ സമ്പ്രസാദനാണെങ്കിലും സമ്പ്രസാദന ദേഹാഭിമാനം വന്ന് ദേഹത്തെ ആശ്രയിച്ച് നാനാരൂപങ്ങളുണ്ടാകുന്നു. അതിനനുസരിച്ച് നാനാ ഉപാസനകളുണ്ടാകുന്നു, നാനാ ഫലങ്ങളുണ്ടാകുന്നു. കഥന്യ കഥം സ്വരൂപം നിത്യത അർത്ഥ വക്തവ്യം. ഇതെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഗ്രന്ഥ ആരംഭിച്ചതേ. ഇത്തര ഗ്രന്ഥത്തെ ഇവിടെ ആരംഭിക്കുന്നു. ആഖ്യായികാതു വിദ്യാഗ്രഹണ സമ്പ്രദാന വിധി പ്രദർശനാർത്ഥ. ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്, കഥയിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. കേവലം ആ വിദ്യാഗ്രഹണ സമ്പ്രദാന വിധി, വിദ്യ എങ്ങനെ ഗ്രഹിക്കണം, വിദ്യ എങ്ങനെ നൽകണം, അതിനൊക്കെ വിദ്യയുണ്ട്. വിദ്യ എങ്ങനെ ഉപദേശിക്കണം, വിദ്യ എങ്ങനെ ഗ്രഹിക്കണം എന്നുള്ള വിധി, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വിദ്യാസ്തുത്യർത്ഥാച്ച. അത് മാത്രമാണ് വിദ്യ വളരെ മഹത്വം എന്നതാണ്, മഹത്വമുള്ളതാണ് എന്നതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി. ഏതുപോലെ രാജസേവിതം പാനീയം ഇതിവ, പാനീയം എന്ന് വെച്ചാൽ പാനം ചെയ്യാൻ യോഗ്യമായത്, അതാണ് പാനീയം. പാനാർഹമായതെല്ലാം പാനീയമാണ്. പക്ഷെ ഒരു പ്രത്യേക ജ്യൂസ് ഉണ്ടാക്കി ഒരു കമ്പനി, എന്നിട്ട് അതിനൊരു ലേബൽ ഒട്ടിച്ച് രാജസേവിത, ഇത് രാജാവ് കുടിച്ചാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കൂടും. രാജസേവിതം പാനീയം എന്ന് പറയുന്നത് പാനാർഹമാണെങ്കിലും രാജാവ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് വലിയ മഹത്വം വരും, ഡിമാൻഡ് കൂടും. അതുപോലെ വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി കഥകളൊക്കെ പറയുകയാണ്. എങ്ങനെ ഈ വിദ്യ സാക്ഷാത് പ്രജാപതി ഉപദേശിച്ചാണ്, അതും ആർക്ക് ഉപദേശിച്ചു, സാക്ഷാത് ഇന്ദ്രൻ ഉപദേശിച്ചാണ്. പ്രജാപതി നൽകി, ഇന്ദ്രൻ ഗ്രഹിച്ചു. അങ്ങനെയുള്ള ഈ വിദ്യ എത്ര മഹത്വമുള്ളതാണോ, ഇങ്ങനെയെല്ലാം ആൾക്കാരെ ബോധിപ്പിച്ച് അവർക്കിതിൽ അഭിരുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി, വിദ്യ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥ. ഇതൊന്നും ഒരു കാര്യമായിട്ട് എടുത്തു കളയരുത്. അങ്ങനെ ഒരു പ്രജാപതി എന്ന് പറയുന്ന ഒരാളവിടെ ഇരുന്നു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് ഉപദേശിച്ചു, അങ്ങനെയൊന്നും ചിന്ത പോകണ്ടെന്നാണ്. മഹത്വമുള്ളതാണ്, അതിനുവേണ്ടി സ്തുതിക്കുന്നു, മഹത്വത്തെ സ്തുതിക്കുക. ആത്മാ അപഹത പാത്മാ വിജരോ വിമൃത്വർ വിശോകോ വിജിഘത്സോ അപിപാസ സത്യകാമഹ സത്യസങ്കൽപ്പഹ സോന്നിഷ്ഠവ്യഹ സ വിജിജ്ഞാസിതവ്യഹ സ സർവാംശ ലോകാനാത്മനോതി സർവാംശ കാമാൻ യസ്തം ആത്മാനം അനുവിദ്യ വിജാനാതീതി. പ്രജാപതിരുവാച യാത്മാപഹത പാത്മാ. ഇത് ഭാഷകാരൻ പല ഭാഗങ്ങളിലും ഉദ്ധരിക്കുന്ന ഒരു മന്ത്രമാണ്. ആത്മാവ് അപഹത പാത്മാ പാപരഹിതനാണ്, വിജരൻ, വിമൃത്യു വിശോകൻ, വിജിഖസ വിശപ്പില്ലാത്തവനാണ്, അപിപാസ ദാഹമില്ലാത്തവനാണ്, സത്യകാമഹ സത്യസങ്കല്പനാണ്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. യസ്യ ഉപാസനായ ഉപലബ്ധ്യർത്ഥ ഹൃദയ പുണ്ഡരീകം അഭീതം, അതിന്റെ ഉപാസനയ്ക്ക് വേണ്ടി, ഉപാസനയിലൂടെ അതിന്റെ ഉപലബ്ധിക്ക് വേണ്ടി ഹൃദയ പുണ്ഡരീകത്തെ എന്നുമ്പ് പറഞ്ഞു. യസ്മിൻ കാമ സമാഹിത സർവകാമങ്ങളിൽ അതിൽ സമാഹിതമാണ് എന്ന് പറഞ്ഞു. സത്യാനൃത അഭിധാന അത് അനൃതം കൊണ്ട് മൂടിയിരിക്കുന്നില്ല. ഇതുപാസന സഹഭാവി ബ്രഹ്മചര്യം, അതിന്റെ ഉപാസനയ്ക്കാണ് ബ്രഹ്മചര്യം ആവശ്യമായി വരുന്നത്. ബ്രഹ്മോപാസനയ്ക്ക് സാധനമുക്തം ഉപാസന ഫലഭൂതം ഭൂതകാമ പ്രതിപത്തേച്ച മൂർധന്യ നാട്യാഗതിരഭീത പറയുന്നു. ഉപാസനയുടെ ഫലമായി സർവകാമാപ്തി എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് മൂർധന്യ നാടിയിലൂടെയുള്ള ഗതിയെ പറഞ്ഞു. സ്വനിഷ്ഠവ്യ ഇങ്ങനെയെല്ലാമുള്ള ആത്മാവ്, ആത്മാവിനെ കുറിച്ച് വളരെ വിശദീകരണങ്ങൾ ഇവിടെ പറഞ്ഞു. ആത്മാവ് സ്വനിഷ്ഠവ്യ അന്വേഷിക്കേണ്ടതാണ്. ശാസ്ത്ര ആചാര്യ ഉപദേശിയർ ജ്ഞാതവ്യ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രത്തിലൂടെ ആചാര്യന്റെ ഉപദേശത്തിലൂടെ അതിനെ ഗ്രഹിക്കുക. പിന്നെ ആചാര്യന്മാരുടെ ഉപദേശമാണ് ശാസ്ത്രം. വർത്തമാനത്തിലുള്ള ആചാര്യന്റെ വാക്കുകളാണ് ഉപദേശം. സവിശേഷേന ജ്ഞാതം ഇഷ്ടവ്യോ അതിനെ വിശേഷമായി അറിയണം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായി തന്നെ അറിയണം. വിജിജ്ഞാസിതവ്യ സുസംവേദ്യതമാബാധിതവ്യ പറയുന്നു. ഇതൊരു കഥയല്ല, മറിച്ച് എന്താണ്? സ്വസംവേദ്യത സ്വ അനുഭവത്തിൽ എത്തിക്കുക. സുസംവേദ്യതം ആപാദയിതവ്യ സുസംവേദ്യത സ്വാനുഭവത്തിലെത്തിച്ചേരുക.